പ്രത്യയശാസ്ത്രം അബോധപരമാണെന്നും അൽത്തൂസർ വാദിക്കുന്നു. ഭൂപരിപക്ഷത്തിനുമേൽ അനിച്ഛികാപൂർവകമായ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഘടനയാണത്. മനുഷ്യരും അവരുടെ ലോകവും തമ്മിലുള്ള അബോധാത്മക സമ്പദത്തിൻ്റെ പ്രതിഫലിത രൂപമാണ് പ്രത്യയശാസ്ത്രം. തത്വചിന്ത ഒരു ദൃഷ്ടാന്തം. പ്രത്യയശാസ്ത്രം ശാസ്ത്രമല്ലാതിരിക്കുന്നതും അതിൻ്റെ മിഥ്യാത്മകത മൂലമല്ല. കാരണം സംസക്തവും യുക്തിബന്ധവുമാകാൻ പ്രത്യയശാസ്ത്രത്തിനും സാധ്യമാണ്. ബെൻ ബ്രൂസ്റ്റർ ഇതിന് ഉദാഹരിക്കുന്നത് ദൈവശാസ്ത്രത്തെയാണ്. പ്രത്യയശാസ്ത്രം ശാസ്ത്രമല്ലാതാകാനുള്ള കാരണം മറ്റൊന്നാണ്. ജ്ഞാനത്തിനും സൈദ്ധാന്തികതയ്ക്കും മേൽ പ്രായോഗിക സമൂഹത്തേക്കാണ് പ്രത്യയശാസ്ത്രം പ്രാധാന്യം നൽകുന്നത്. ശാസ്ത്രം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഭൂമുഖത്ത് പ്രത്യയശാസ്ത്രം നിലനിന്നിരുന്നു. പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ജ്ഞാനശാസ്ത്രപരമായ വിച്ഛേദം സൃഷ്ടിച്ചുകൊണ്ടാണ് ശാസ്ത്രം പിറന്നത് തന്നെ. എങ്കിലും പ്രത്യയശാസ്ത്രം അതിജീവിക്കുന്നു. എല്ലാ സാമൂഹിക രൂപീകരണങ്ങളിലും അത് ശാസ്ത്രത്തോടൊപ്പം ഒരവശ്യ ഘടകമായി നിലകൊള്ളുന്നു. സോഷ്യലിസ്റ്റ് അഥവാ കമ്മ്യൂണിസ്റ്റ് സമൂഹം പോലും ഒരു ഈ പൊതുവിധിക്ക് അപവാദമല്ല. സമൂഹാധിഷ്ഠിതമായ പ്രധാനങ്ങളുടെ ഒരു വ്യവസ്ഥയെന്ന പ്രത്യയശാസ്ത്രത്തെ നിർവചിക്കാം. ഏതൊരു സമൂഹത്തിൻ്റെയും മൂല്യങ്ങളുടെ അകത്തുകയാണ് പ്രത്യയശാസ്ത്രം. മേൽപ്പറഞ്ഞ മൂല്യങ്ങൾ പരോക്ഷവും പലപ്പോഴും ആഗ്നേയവുമായിരിക്കുമെങ്കിലും ഒരു സവിശേഷ കാലഘട്ടത്തിൻ്റെ സംസ്കൃതിയിലാകെ വ്യാപ്തമായി ഇരിക്കും. മനുഷ്യരും അവരുടെ ജീവിതാവസ്ഥയും തമ്മിലുള്ള ഭാവനാനിഷ്ഠമായ ബന്ധത്തിൻ്റെ പ്രതിനിധാനമാണ് പ്രത്യയശാസ്ത്രം. അടിത്തറ മേൽപ്പുര സങ്കല്പനത്തിന് അൽത്തൂസർ സമ്പൂർണ്ണ അംഗീകാരം നൽകുന്നില്ല. പേജ് 467. ഗോൾഡ്സ്റ്റൈൻ ഇക്കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നു: ദ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റിൽ ഇൻഫ്ലുവൻസസ് ഐഡിയോളജിക്കൽ പ്രാക്ടീസസ് ബട്ട് ഓൺലി ഇൻ ദ ലാസ്റ്റ് ഇൻസ്റ്റൻസ്. അൽത്തൂസേറിയൻ ചിന്തയിൽ മുഖ്യസത്യങ്ങളിലാണ് അപകേന്ദ്രീകരണം. സത്തയോ കേന്ദ്രമോ നിയത സ്ഥാനമോ ഇല്ലാത്ത ഘടനകളെയാണ് പ്രസ്തുത സ്വപ്ന സൂചിപ്പിക്കുന്നത്. സാമ്പത്തികാടിസ്ഥാനമാണ് സമൂഹത്തിൻ്റെ സത്തയെന്നും ഉപരിഘടന വെറും ഒരു പ്രതിഫലനം മാത്രമാണെന്നുമുള്ള വീക്ഷണത്തെ ഭാഗികമായി നിരാകരിക്കുകയാണ് അദ്ദേഹം ഇവിടെ. സർവകക്ഷമായ ഐക്യം എന്ന ആശയത്തെ പുറന്തള്ളുന്ന പരികല്പനയാണ് അപകേന്ദ്രീകരണം. കലയ്ക്ക് ഒരാപേക്ഷിക ശ്രദ്ധയുമുണ്ട്. അവസാന മാത്രയിൽ മാത്രമേ അത് സമ്പദ് വ്യവസ്ഥയായ നിർണീതമായിട്ടുള്ളൂ. ഇമാതിരി എംഗൽസിയൻ പ്രഖ്യാപനങ്ങൾ കലയെ നാണയത്തിൻ്റെ തടവറയിലിടാനുള്ള മാർക്സിസ്റ്റ് മനോഭാവം ഇല്ലായ്മ ചെയ്യുമെന്നാരും ധരിക്കേണ്ടതില്ല. പീറ്റർ ബാരി നിരീക്ഷിച്ചതുപോലെ സാഹിത്യത്തെ ജാമ്യത്തിൽ വിടാനുള്ള മനോഭാവം ഇപ്പോൾ മാർക്സിസ്റ്റുകൾക്കുമുണ്ട്. ഭരണകൂടത്തിൻ്റെ അധികാരം, ഭരണകൂടത്തിൻ്റെ നിയമാംഗത്വം എന്നിവയെ വേർപിരിച്ചാണ് അൽത്തൂസർ കാണുന്നത്. അധികാരത്തെ നിലനിർത്തുന്നത് സംതമനാത്മക ഘടനകളാണ്. കോടതികൾ, തടവറകൾ, പോലീസ്, പട്ടാളം മുതലായ സ്ഥാപനങ്ങളാണവ. ബാഹ്യമായ ബലപ്രയോഗത്തിലൂടെയാണ് അവ പ്രവർത്തിക്കുന്നത്. അതേസമയം ഭരണകൂടത്തിൻ്റെ അധികാരം മറ്റൊരു സൂക്ഷ്മ സമ്പ്രദായത്തിലൂടെയും നിലനിർത്തപ്പെടുന്നു. പൗരന്മാരുടെ ആന്തരികാനുമതിയോടെയാണ് ഇത് ക്രിയ ചെയ്യുന്നത്. പ്രത്യയശാസ്ത്രപരമായ ഘടനകൾ എന്നാണ് സൂക്ഷ്മ സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്നത് ഘടനകൾ അൽത്തൂസർ വിളിക്കുന്നത്. ഭരണകൂട പ്രത്യയശാസ്ത്രോപകരണങ്ങൾ എന്ന പേരിലും ഈ ഘടനകൾ അറിയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ, സ്കൂളുകൾ, മീഡിയ, പള്ളികൾ, കുടുംബം, കല തുടങ്ങിയവയും പ്രത്യയശാസ്ത്രപരമായ ഘടനകൾ അഥവാ ഭരണകൂട പ്രത്യയശാസ്ത്രോപകരണങ്ങൾ. ഒരു പ്രത്യയശാസ്ത്രത്തെ അവ പോറ്റി വളർത്തുന്നു. ആശയങ്ങളുടെയും മനോഭാവങ്ങളുടെയും ഒരു സംഘാതത്തെ അങ്ങനെ ഊട്ടി വളർത്തപ്പെടുന്ന പ്രത്യയശാസ്ത്രം ഭരണകൂടത്തിൻ്റെ ലക്ഷ്യങ്ങളോടും രാഷ്ട്രീയമായ നിജാവസ്ഥയോടും അനുഭാവമുള്ള ഒന്നായിരിക്കും. ഇറ്റാലിയൻ മാർക്സിസ്റ്റായ ആന്റോണിയോ ഗ്രാംഷി പ്രാചീനമേകിയ അധികൃതി എന്ന പരികല്പനയോട് ഏറെക്കുറെ സമാനമാണ് മേൽപ്പറഞ്ഞ അൽത്തൂസേറിയൻ ആശയം. ഭരണം, അധികൃതി എന്നിവയെ ഗ്രാംഷി വേർതിരിച്ചു കാണുന്നു. ആശയമെങ്കിൽ ബലം പ്രയോഗിക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ നിയമാകത്വത്തെയാണ് ഗ്രാംഷി ഭരണം എന്ന് വിളിക്കുന്നത്. പേജ് 468. അധികൃതി മറ്റൊന്നാണ്. വർഗവീക്ഷണമെന്നോ ലോകവീക്ഷണമെന്നോ നിർവചിക്കാവുന്ന ഒന്ന്. മൂല്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയാണത്. പ്രായോഗികമായ സംവിധാനം ചെയ്യപ്പെട്ട യഥാർത്ഥ സാമൂഹിക പ്രക്രിയയാണത്. ഹെഗിമണി പൊതുവെ പറഞ്ഞാൽ സംസ്കൃതി തന്നെ. ഹെഗിമണിയെ പ്രത്യയശാസ്ത്രത്തോട് ബന്ധിപ്പിക്കുന്നുണ്ട് റെയ്മണ്ട് വില്യംസ്. സമൂഹ നിയന്ത്രണത്തിൻ്റെ ആന്തരീകൃത രൂപം തന്നെയാണ് അധികൃതി. ചില കഷ്ടപ്പാടുകൾ സ്വാഭാവികമെന്ന് തോന്നാൻ അധികൃതിയാണ് കാരണം. കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടാണെന്നേ തോന്നുകയില്ല. കാര്യങ്ങൾ അങ്ങനെയാണെന്ന് തോന്നൽ മാത്രമേ ജനങ്ങൾക്കുണ്ടാകൂ. നാം യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കാതിരിക്കുകയും അതേസമയം നാം തിരഞ്ഞെടുക്കുന്നുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. ഇതിലൊരു കൗശലം ഉള്ളടങ്ങിയിട്ടുണ്ട്. അതിനെയാണ് അൽത്തൂസർ ഇന്റർപ്രിട്ടേഷൻ ഇന്റർപ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റലിസം ഈ കൗശലം പ്രയോഗിക്കുന്നു. അത് നാം സ്വതന്ത്രനാണെന്നും നമ്മെ ബോധ്യപ്പെടുത്തും. യഥാർത്ഥത്തിൽ നമ്മുടേതല്ല തിരഞ്ഞെടുപ്പ്, പക്ഷേ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടേതാണെന്നും നമുക്കുണ്ടെന്നും നാം തെറ്റിദ്ധരിക്കുന്നു. ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുക്കൂ എന്ന് പറയാം, പക്ഷേ മാർക്കറ്റിൽ മുതലാളി തിരഞ്ഞെടുത്ത നിറങ്ങളേ ഉള്ളൂ. നാം ഇത് മനസ്സിലാക്കുന്നില്ല. ജനാധിപത്യ വ്യവസ്ഥയും ഇതുപോലൊരു തോന്നൽ ഉണ്ടാക്കുന്നു. നാം ആഗ്രഹിക്കുന്ന സർക്കാരിനെ നാം തിരഞ്ഞെടുക്കുകയാണെന്ന തോന്നൽ നമ്മൾ ഉണ്ടാക്കാൻ ഡെമോക്രസിക്ക് കഴിയും. വർഗ താല്പര്യങ്ങളെ അനുസരിക്കുന്ന പ്രത്യേക ശാസ്ത്രീയോപകരണങ്ങളായി കലാസൃഷ്ടികളെ അൽത്തൂസർ കാണുന്നുവെന്ന വസ്തുതയ്ക്കാണ് നാം ഇവിടെ ഊന്നലേകേണ്ടത്. പ്രത്യയ ശാസ്ത്രമാണെന്ന വ്യക്തയെ കർത്താവായി മാറ്റുന്നതെന്ന് അൽത്തൂസർ പറയും. അനുസരണശീലനായ വിദ്യാർത്ഥിയായും ധർമ്മനിഷ്ഠനായ ഗുരുനാഥനായും പതിവ്രതയായ ഭാര്യയായും ഏകപത്നീവൽക്കരണനായ ഭർത്താവായും വ്യക്തി രൂപപ്പെടുന്നത് പ്രത്യയ ശാസ്ത്രത്തിനുള്ളിൽ തന്നെ. പോലീസുകാരൻ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന വ്യക്തിയെ അൽത്തൂസർ ഉദാഹരിക്കുന്നുണ്ട്. ആ തിരിഞ്ഞു നോക്കലിലൂടെ വ്യക്തിയെ അൽത്തൂസർ ഉദാഹരിക്കുന്നുണ്ട്. അയാൾ കർത്താവായിരുന്നുണ്ട്. വ്യക്തിയുടെ കുറ്റബോധത്തെ ഇവിടെ പഴിചാരുന്നതിൽ അർത്ഥമില്ല. അയാളുടെ കർത്തൃനിർത്വത്തെ രൂപപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രപരമായ പ്രാശ്നികമാണ് ഇവിടെ ശ്രദ്ധേയം. എന്താണെന്നൊരു പ്രാശ്നികം എന്ന് വിവരിച്ചുകൊണ്ട് ഈ കുറിപ്പ് അവസാനിപ്പിക്കാം. ഒരു പദത്തെയോ സങ്കല്പനത്തെയോ ഒറ്റയ്ക്ക് നിർത്തി പരിശോധിക്കാനാവില്ല. അത് നിലനിൽക്കുന്നത് അതുപയോക്തമാകുന്ന സൈദ്ധാന്തികമോ പ്രത്യയശാസ്ത്രപരമോ ആയ ചട്ടക്കൂടിനകത്താണ്. അതാണ് ഇതിൻ്റെ പ്രാശ്നികം. പ്രാശ്നികം ഒരു ലോകവീക്ഷണമല്ല, ഒരനുഭവക വായനയിലൂടെ പാഠത്തിൽ നിർദ്ധാരണം ചെയ്യാവുന്ന ഒരു ചിന്തയല്ല അത്. പേജ് 469. പ്രശ്നങ്ങളുടെയും സങ്കല്പനങ്ങളുടെയും സാന്നിധ്യത്തിൽ മാത്രമല്ല, അസാന്നിധ്യത്തിലും ഒരു അത് കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് ഒരു ബഹിർലക്ഷണ പാരായണത്തിലൂടെ മാത്രമേ നമുക്കിതിനെ സമീപിക്കാനാവൂ. രോഗികളുടെ വാക്കുകളെ ഫ്രോയിഡൻ അനലിസ്റ്റ് വായിക്കുന്നത് പോലെ വേണം ബഹിർലക്ഷണ പാരായണം നടത്തുക. ലക്കാനിയൻ കർത്തൃത്വത്തിൽ വ്യത്യസ്തമാണ് അൽത്തൂസേറിയൻ കർത്തൃസങ്കല്പം. കർമ്മത്തിൻ്റെ പ്രത്യയശാസ്ത്ര നിർണീതമായ സൃഷ്ടിയാണ് അൽത്തൂസറിൻ്റെ അഭിപ്രായത്തിൽ കർത്തൃത്വം. സാഹിത്യപാഠത്തിൽ നിരുത്തിരുന്ന കർത്തൃത്വത്തിൻ്റെ നിർവചനത്തിൽ അൽത്തൂസേറിയൻ സാഹിത്യ വിമർശനം അഭിരമിക്കുന്നു. 77. ഴാക്ക് ലക്കാൻ. 1. ഫ്രോയിഡും ലക്കാനും. ജക്കാസ് ലക്കാൻ എ ഫെമിനിസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന ഗ്രന്ഥത്തിൽ എലിസബത്തും ഗ്രോഷ് എഴുതുന്നു, ലക്കാൻസ് വർക്ക് ഇസ് ഫാർ ഫ്രം ഡ്യൂട്ടിഫുൾ കമൻട്രി ഓർ സെക്കൻഡറി ടെക്സ്റ്റ് ഓൺ ഫ്രോയ്ഡ്സ് പ്രൈമറി ടെക്സ്റ്റ്. ഫ്രോയിഡൻ മനോവിശകലനത്തിനുമേൽ വ്യാപരിക്കുന്ന വെറുമൊരു ഇത്തൽക്കണ്ണിയല്ല ലക്കാനിയൻ മനോവിശകലനമെന്ന് ആദ്യം തന്നെ പറയണം. ഫ്രോയിഡിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്കാൻ ചെയ്യുന്നത്. ഫ്രോയിഡിൻ്റെ വാക്കുകളിൽ നിശബ്ദമായി ശബ്ദിക്കുന്ന മുഖങ്ങൾ അനാവരണം ചെയ്യുന്നതിലൂടെ ലക്കാൻ ഒത്തിരി ദൂരം സഞ്ചരിക്കുകയും തന്നെ തന്നെ വിരചിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ലക്കാൻ സ്ഥാപിച്ചെടുത്ത കുപ്രശസ്തിയാണ് അദ്ദേഹത്തെ നിർവചിക്കുന്നതെന്ന് പറയാം. ഫ്രോയിഡിൻ്റെ സംരചനകൾ സ്വയം സന്നദ്ധമാവുകയും മൂലം അപകടത്തെ അഭിമുഖീകരിക്കുകയാണെന്ന പക്ഷം ലക്കാന് ഉണ്ട്. ഫ്രോയിഡിനെ അദ്ദേഹത്തിൻ്റെ തന്നെ വ്യാഖ്യാന രീതിയിൽ വായിക്കാൻ അദ്ദേഹം നമ്മെ ക്ഷണിക്കുന്നു. ഒരു സ്വപ്നമോ രോഗലക്ഷണമോ വായിക്കുന്നത് പോലെ വേണം ഫ്രോയിഡിനെയും വായിക്കുക. ഫ്രോയിഡൻ പാഠങ്ങളിൽ പരോക്ഷീകരിക്കപ്പെടുന്ന സ്വരങ്ങൾ കേൾക്കാനുള്ള കാതുകൾ ദത്തസിദ്ധമായിരിക്കണമെന്ന് പ്രസ്തുത വായനയിൽ. ഇത് പറയുമ്പോൾ ഒരു കാര്യം ലക്കാൻ സ്പഷ്ടമാക്കുന്നു. എലിസബത്ത് ഗ്രോഷിൻ്റെ ഭാഷയിൽ ഫ്രോയ്ഡ് ന്യൂ എക്സാക്ട്ലി വാട്ട് ഹി വാസ് ഡൂയിങ്. ഫ്രോയിഡിൻ്റെ ദ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഡ്രീംസ്, ദ 3 എസേസ് ഓൺ ദ തിയറി ഓഫ് സെക്ഷ്വാലിറ്റി എന്ന നിബന്ധനകൾ ചികിത്സാ വൃത്തങ്ങളിൽ വലിയ അസ്വസ്ഥതകളാണ് ഉണ്ടാക്കിയത്. വിയന്നയിലും യൂറോപ്പിലാകമാനവും ഫ്രോയിഡ് പരിഹസിക്കപ്പെട്ടു. പേജ് 470. എങ്കിലും 1909 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രഭാഷണ പരമ്പരയ്ക്കായി ഫ്രോയിഡ് ക്ഷണിക്കപ്പെട്ടു. അമേരിക്കയിലേക്കുള്ള കപ്പൽ യാത്രയിൽ സഹയാത്രികനായിരുന്നു യുങ്ങിനോട് ഫ്രോയിഡ് ഇപ്രകാരം പറഞ്ഞുവത്രേ, ദേ ഡോണ്ട് റിയലൈസ് വി ആർ ബ്രിങ്ങിങ് ദം ദ പ്ലേഗ്. മനോവിശകലനത്തോടുള്ള അമേരിക്കൻ പ്രതികരണം ഫ്രോയിഡിനെ തീർത്തും ആഹ്ലാദമാക്കി.